ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. റഷ്യ യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പ്. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള മേഖലകളിലെ വ്യവസായ സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യ സിംഗപ്പൂർ പ്രതിരോധ മന്ത്രിമാരുടെ 6-ാമത് സംഭാഷണത്തിൽ ധാരണ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2-ാം ഘട്ടത്തിന്റെയും വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ 3 ഇടങ്ങളിൽ പ്രചാരണം ഊർജ്ജിതം. വികസിത രാഷ്ട്രങ്ങളിൽ പോലും യാഥാർത്ഥ്യമായിട്ടില്ലാത്ത ഡിജിറ്റൽ സംവിധാനങ്ങൾ സജ്ജമാക്കാനാണ് കേരളം ഒരുങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ചുഴലിക്കാറ്റ് ദാന ഒഡീഷ തീരത്തേക്ക് നീങ്ങുന്നു. ഒഡീഷയിൽ 14 ജില്ലകളിലെ സ്കൂളുകൾക്ക് 3 ദിവസം അവധി. വാർത്തകൾ വിശദമായി. റഷ്യ യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയത്തിൽ സാധ്യമായ എല്ലാ സഹകരണവും ഇന്ത്യ ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. കസാനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
എക്സലൻസി, റൂസ് ഓർ യുക്രൈൻ കെ ബീച്ച് ചൽ റഹേ സംഘർഷ് കെ വിഷയ പർ ഹം ലഗാതാർ സമ്പർക്ക് മേ റഹേ ഹേ. ഹമാരാ മാൻന ഹേ കി സമസ്യാവോ കാ സമാധാൻ ശാന്തിപൂർണ തരീകെ സേ ഹി ഹോനാ ചാഹിയേ. ശാന്തി ഓർ സ്ഥിരത കി ജൽദ് സേ ജൽദ് ബഹാലി കാ ഹം പൂരി തരഹ സമർത്ഥൻ കർത്തേ ഹേ. ഹമാരെ സഭി പ്രയാസ് മാനവത കോ പ്രമുഖത ദേതേ ഹേ. ആനെ വാലേ സമയ മേ ഭീ ഭാരത് ഹർ സംഭവ സഹയോഗ് ദേനേ കേ ലിയേ തയ്യാർ ഹേ.
15 വർഷത്തിനുള്ളിൽ ബ്രിക്സ് ഐക്യം വലിയ മാതൃക സൃഷ്ടിച്ചുവെന്നും പല ലോകരാജ്യങ്ങളും കൂട്ടായ്മയിൽ ചേരാൻ താൽപര്യപ്പെടുന്നതായും ശ്രീ മോദി പറഞ്ഞു. അതേസമയം കസാനിൽ കോൺസുലേറ്റ് തുറക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ റഷ്യൻ പ്രസിഡന്റ് സ്വാഗതം ചെയ്തു. 16-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്ന് റഷ്യയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. നാളെ ആരംഭിക്കുന്ന ഉച്ചകോടിയിൽ ആഗോള വികസന അജണ്ട, കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തിക സഹകരണം തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ജൽജീവൻ ദൌത്യത്തിലൂടെ സാധിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2023 ദേശീയ ജല പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജലസംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നടത്തുന്ന പ്രവർത്തനങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. മികച്ച സംസ്ഥാനം, ജില്ല, ഗ്രാമപഞ്ചായത്ത്, തദ്ദേശ സ്ഥാപനം, സംഘടന എന്നിങ്ങനെ 9 വിഭാഗങ്ങളിലായി 38 വിജയികളാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മികച്ച സംസ്ഥാനം എന്ന വിഭാഗത്തിൽ ഒഡീഷയും ഉത്തർപ്രദേശും 1-ഉം 2-ഉം സ്ഥാനം ങ്ങൾ നേടി. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയ്ക്ക് ലഭിച്ചു. ആദ്യമായാണ് കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള മേഖലകളിലെ വ്യവസായ സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ ധാരണയായി. സൈബർ മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താനും സംയുക്ത സൈനിക പരിശീലനം സംബന്ധിച്ച് ഉഭയകക്ഷി കരാർ അടുത്ത 5 വർഷത്തേക്ക് നീട്ടാനും തീരുമാനമായി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഇന്ത്യ സിംഗപ്പൂർ പ്രതിരോധ മന്ത്രിമാരുടെ 6-ാമത് സംഭാഷണത്തിലാണ് തീരുമാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ സഹകരണം സംബന്ധിച്ച് ചർച്ച ചെയ്തതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഏഷ്യയുടെ സമാധാനത്തിനും സ്ഥിരത യ്ക്കുമായുള്ള തന്ത്രപ്രധാനമായ ശബ്ദമാണ് ഇന്ത്യയെന്ന് പരിപാടിയിൽ സഹ അധ്യക്ഷത വഹിച്ച സിംഗപ്പൂർ പ്രതിരോധ മന്ത്രി എൻ ജി എങ് ഹെൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ചൈന അതിർത്തിയിലെ സേനാ പിന്മാറ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ പട്രോളിംഗ് ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല കരാറിനെക്കുറിച്ച് വിശദീകരിച്ച അദ്ദേഹം എൽഎസിയിലെ സാഹചര്യം പൂർവ്വസ്ഥിതിയിലാക്കുകയാണ് ഇന്ത്യയുടെ പ്രഥമ ലക്ഷ്യമെന്നും വ്യക്തമാക്കി. ഇപ്പോൾ തുടരുന്ന പട്രോളിംഗ് പ്രവർത്തനങ്ങൾ ഇരുപക്ഷത്തിനും പരസ്പരം വിശ്വാസ്യത ഉറപ്പു നൽകാൻ അവസരമൊരുക്കുമെന്നും കരസേനാ മേധാവി അഭിപ്രായപ്പെട്ടു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2-ാം ഘട്ടത്തിന്റെയും വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. മഹാരാഷ്ട്രയിലെ 288 നിയമസഭാ സീറ്റുകളിൽ നവംബർ 20 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ഝാർഖണ്ഡിലെ 38 മണ്ഡലങ്ങളിൽ അടുത്തമാസം 20 രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കും. ഈ മാസം 29 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. നവംബർ 23 വോട്ടെണ്ണൽ. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി വെള്ളിയാഴ്ച അവസാനിക്കും. വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇടത് സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയും എൻഡിഎ സ്ഥാനാർത്ഥി നവ്യഹരിദാസും മറ്റന്നാൾ പത്രിക നൽകും. വയനാട്ടിലും നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലും മുന്നണികളുടെ പ്രചാരണ പരിപാടികൾ ഊർജിതമായി തുടരുകയാണ്. അടുത്ത മാസം 13-നാണ് മൂന്നിടത്തും വോട്ടെടുപ്പ്. വികസിത രാഷ്ട്രങ്ങളിൽ പോലും യാഥാർത്ഥ്യമായിട്ടില്ലാത്ത ഡിജിറ്റൽ സംവിധാനങ്ങൾ സജ്ജമാക്കാനാണ് കേരളം ഒരുങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സാങ്കേതിക വിദ്യകളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ കഴിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് ദൌത്യ പ്രഖ്യാപനത്തിന്റെ ഭാഗമായുള്ള എന്റെ ഭൂമി സംയോജിത പോർട്ടലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ഭൂമിയുടെ കൈമാറ്റം, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ഭൂനികുതി അടവ്, ന്യായവില നിർണയം, തരം മാറ്റം തുടങ്ങി നിരവധി സേവനങ്ങൾ പോർട്ടൽ വഴി ലഭിക്കും. കർണാടകയിൽ ബംഗളൂരുവിലെ ബാബുസ്യാപലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം തകർന്ന് 3 പേർ മരിച്ചു. 16 തൊഴിലാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് പ്രാഥമിക വിവരം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
BSNLന്റെ പുതിയ ലോഗോ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. 4G സേവനം അവതരിപ്പിച്ചതിന് ശേഷം കഴിഞ്ഞ 6 BSNL വരിക്കാരുടെ എണ്ണം 75 ലക്ഷത്തിൽ നിന്ന് 1.8 കോടിയായി ഉയർന്നെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വന്തമായി 4G ടെലികോം നെറ്റ്വർക്ക് വികസിപ്പിക്കുന്ന ലോകത്തിലെ 6 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്നും അത് ഉടൻ 5G മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. BSNLന്റെ പുതിയ 7 സേവനങ്ങളും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ചുഴലിക്കാറ്റ് ദാന ഒഡീഷ തീരത്തേക്ക് നീങ്ങുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചുഴലിക്കാറ്റ് വ്യാഴാഴ്ച രാത്രിയോടെയോ വെള്ളിയാഴ്ചയോ 120 കിലോമീറ്റർ വേഗതയിൽ കര തൊടുമെന്നാണ് പ്രവചനം. ഒഡീഷ, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളെയാണ് കൂടുതലായി ബാധിക്കുക. ഒഡീഷയിൽ 14 ജില്ലകളിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ മുതൽ 3 ദിവസത്തേക്ക് അവധി നൽകി. നേരത്തെ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും റദ്ദാക്കി. ചുഴലിക്കാറ്റ് ബാധിക്കാൻ ഇടയുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചു. തീരദേശ ജില്ലകളിൽ NDRF, കര നാവികസേന, കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. പുരി സന്ദർശിക്കാനെത്തിയ തീർത്ഥാടകർ സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് മടങ്ങിത്തുടങ്ങി. കനത്ത മഴയെ തുടർന്ന് ബംഗളൂരുവിൽ വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി NDRF, SDRF സംഘങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ബംഗളൂരു നഗരത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. യലഹങ്ക ഉൾപ്പെടെ നഗരത്തിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനും അവശ്യ സാധനങ്ങൾ ഉറപ്പുവരുത്താനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജ്യത്തെ 8 കോടി വരുന്ന ക്ഷീരകർഷകരെ സഹകരണ അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് 2ാം ധവള വിപ്ലവത്തിന് ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ആനന്ദിൽ ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച ബ്രാൻഡിംഗിലൂടെ കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങളുമായി വിപണിയിൽ മത്സരിക്കാൻ സഹകരണ ഉൽപ്പന്നങ്ങൾക്ക് കഴിയുമെന്ന് ശ്രീ ഷാ പറഞ്ഞു.
कोऑपरेटिव की प्रोडक्ट को ब्रांडिंग डेवलप कर बाजार में खड़ा करना और कोऑपरेटिव कॉरपोरेट के सामने अच्छे से मल्ल कुश्ती कर पाए ऐसी व्यवस्था करना यही हमारी सफलता है. आज हमारी ब्रांड अमूल की ब्रांड पूरे विश्व में 1 नंबर पर स्थान अमूल की ब्रांड.
प्रधान वार्ता റഷ്യ യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പ്. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള മേഖലകളിലെ വ്യവസായ സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യ സിംഗപ്പൂർ പ്രതിരോധ മന്ത്രിമാരുടെ 6th സംഭാഷണത്തിൽ ധാരണ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിന്റെയും വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ മൂന്നിടങ്ങളിൽ പ്രചാരണം ഊർജിതം. വികസിത രാഷ്ട്രങ്ങളിൽ പോലും യാഥാർത്ഥ്യമായിട്ടില്ലാത്ത ഡിജിറ്റൽ സംവിധാനങ്ങൾ സജ്ജമാക്കാനാണ് കേരളം ഒരുങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ചുഴലിക്കാറ്റ് ദാന ഒഡീഷ തീരത്തേക്ക് നീങ്ങുന്നു. ഒഡീഷയിൽ 14 ജില്ലകളിലെ സ്കൂളുകൾക്ക് 3 ദിവസം അവധി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.